നമസ്കാര സുഹൃത്തുക്കളെ, ഇന്ന് ലോക്ക്ഡൗൺ 67-ാമത്തെ ദിവസം, May 30 2020. ലോക്ക്ഡൗൺ 4-ാം ഘട്ടം അവസാനിക്കുകയാണ്. 5-ാം ഘട്ടം ഉണ്ടാകുമോ ഉള്ള രീതിയിൽ നമ്മൾ ആകാംക്ഷാവിരുദ്ധരായി നോക്കുന്നു. ഇനി 5-ാം ഘട്ടം ഉണ്ടായാൽ തന്നെ അതൊരു തമാശയായി അവശേഷിക്കുമോ എന്നും ചോദ്യമായിരുന്നു. ഇന്നലെ നമുക്ക് ഒരു വളരെ വേദനാജനകമായ ഒരു വാർത്ത കേട്ടാണ് നമ്മൾ ഇന്നലെ ഉണർന്നത്. അത് MP വീരേന്ദ്രകുമാർ MPയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പ്ലാച്ചിമുടിയും മൈലമ്മയും വീരേന്ദ്രകുമാറിനെയും നമുക്കങ്ങനെ പെട്ടെന്ന് മലയാളത്തിന് മറക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് രണ്ട് പ്രത്യേക കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കൊറോണയെ ബന്ധപ്പെട്ടിട്ട്, കൊറോണയിലെ ക്വാറന്റൈനും ടെസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിലാദ്യം തന്നെ നിങ്ങളോട് പറയുന്നു, ഈ May 7, അതായത് വന്ദേ ഭാരത് മിഷൻ തുടങ്ങിയ May 7 നമുക്കൊരു വാട്ടർ ഷെഡ് ലൈൻ, അതായത് May 7 മുമ്പും May 7 ശേഷവും എന്നുള്ള രീതിയിൽ പ്രത്യേകം നമുക്ക് എടുത്തു കാണേണ്ടതുണ്ട്. May 7 എന്നുള്ള ആ ദിവസമല്ല, അന്ന് ആരംഭിച്ച ആ പ്രോസസ്സ്, അതായത് മറുനാട്ടിൽ നിന്നും അന്യനാട്ടിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരുവാൻ തുടങ്ങിയ ആ അവസ്ഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ ഷെഡ് ലൈനായിട്ട്. അപ്പോൾ ഇത് ക്വാറന്റൈനായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം പല ആളുകളും പെയ്ഡ് ക്വാറന്റൈൻ വേണം എന്നുള്ള രീതിയിലൊക്കെ പല വിവാദങ്ങളുണ്ടായി. അതിൽ പിന്നെ ചിലർക്ക് വഹിക്കാൻ പറ്റുമെങ്കിലും, ആദ്യഘട്ടത്തിൽ വരുന്ന എല്ലാ ആൾക്കും വഹിക്കാൻ പറ്റണമെന്നില്ല, കാരണം അവിടെ ജോലി നഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അതിൽ തന്നെ വരാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പെയ്ഡ് ക്വാറന്റൈൻ അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക്, അത് താങ്ങാവുന്നവർക്ക് പെയ്ഡ് ക്വാറന്റൈൻ്റെ ഓപ്ഷൻ നിർബന്ധമായി കൊടുക്കണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിൽ ഹോട്ടലുകളെ നമ്മൾ ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ഒരു 3 സ്ലാബായിട്ട് ഡെയിലി 200 rupees, 750 rupees, 1000 അല്ലെ എബോ എന്നുള്ള രീതിയിൽ 3-4 slabകളായി തിരിച്ചുകൊണ്ട് അവർക്ക് ഓഫർ ചെയ്യുക. അവർക്ക് പറ്റുമെങ്കിൽ മരുന്ന് സൗജന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കണം, കെയർ മെഡിക്കൽ കെയറും കൊടുക്കുക. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കാരണം ഇപ്പം 200,000 ക്വാറന്റൈൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനൊക്കെ ഇനി പറ്റുമെന്നുള്ള കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. മാത്രമല്ല ഈ വരുന്ന ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ മനോഭാവം മാറ്റുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മധ്യപ്രദേശ് ഗവൺമെൻറ് ഇപ്പോൾ 2,000 രൂപ ഹോം ക്വാറന്റൈൻ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപ പിഴ ഈടാക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എപ്പിഡമിക് ആക്ട് ഉണ്ട് നിലവിൽ, പിന്നെ Section 271 IPC തന്നെ അത് ഈ ക്വാറന്റൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മനസ്സിലാകുന്നത്. പക്ഷെ അന്നത് സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു കൂടുതൽ, കാരണം അന്ന് കൂടുതലും ബ്രിട്ടീഷുകാരുടെ സമയത്ത് കൂടുതലും പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് സമുദ്രവുമായിട്ട് സമുദ്ര വഴിയിലാണല്ലോ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പുറത്തുനിന്ന് ആളുകൾ വരുമ്പം അവരെ പറ്റാവുന്ന കൂടുതലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ തന്നെ എത്തിക്കുക, അല്ലാത്തവർക്ക് ഹോം ക്വാറന്റൈൻ തന്നെ കൊടുക്കുക. പക്ഷേ ഹോം ക്വാറന്റൈൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വരുന്ന വ്യക്തിയും അദ്ദേഹത്തെ അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയും, ഈ രണ്ട് പേരെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യണം. അവരെ കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. അത് ഈ രണ്ട് പേരൊഴികെ വീട്ടിലുള്ള മറ്റാർക്കെങ്കിലും വരികയാണെങ്കിൽ ഒരു തുക, അതായത് ഒരു 10,000-ൽ കുറയാത്തൊരു തുക ഇദ്ദേഹത്തിൽ നിന്ന് വസൂലാക്കണം. ഈ ഒരു പേടി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ വീട്ടിൽ അടങ്ങിക്കൂടുകയുള്ളൂ. ഈ 10,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഒരു മുറിയുന്ന ഒരു അവിടെ നിന്ന് ഇറങ്ങില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പുണ്ട് എനിക്ക്. അദ്ദേഹവും അദ്ദേഹത്തെ പരിചരിക്കുന്ന ഒരാൾ, ഭാര്യയോ അമ്മയോ ആരാന്ന് വെച്ചാൽ, അദ്ദേഹം അവർ ഒഴികെ, ഈ രണ്ടുപേരൊഴികെ വേറെ ആർക്കെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 10,000 രൂപ പിഴ കൊടുക്കുക. ഇതൊക്കെ വികസിത രാജ്യത്ത് നടക്കും, കാരണം വികസിത രാജ്യത്ത് അതിനുള്ള ബോധമുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കാവുന്നുള്ളൂ. 2,000 രൂപ ഹോം ക്വാറന്റൈൻ ലംഘിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2,000 രൂപ ആക്കാൻ മധ്യപ്രദേശ് ഗവൺമെൻറ്റിന് പറ്റുമെങ്കിൽ കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് പറ്റുന്നില്ല? അത് പറ്റും, മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ഇനിയിപ്പം ഈ രണ്ടുപേർക്ക് കൂടാതെ മൂന്നാമതൊരാൾക്ക്, വീട്ടിൽ തന്നെയുള്ള മൂന്നാമതൊരാൾക്ക് അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള മൂന്നാമതൊരാൾക്ക് വന്നതിന് ശേഷം അദ്ദേഹം മറ്റൊരാൾക്ക് ഇത് രോഗം കൊറോണ പകർത്തുകയാണെങ്കിൽ അതിൻ്റെ പിഴയും കൂടി ആദ്യം വന്ന ആളിൽ നിന്നും വസൂലാക്കണമെന്ന, ഇത് കുറച്ചൊരു കടുപ്പാന്ന് വിചാരിക്കും. പക്ഷെ ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം ഓരോരുത്തരും ഘട്ടം ഘട്ടമായിട്ട് വരണം, പ്രവാസികൾ വരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ ഈ പരിപാടി തീരുമോ? എവിടെ തീരാണ്? കാരണം ഇന്നിപ്പോൾ ആകെ ഒരു 7 തൊട്ടിട്ട് ഇന്നിപ്പോൾ ഈ ഒരു മാസം അവസാനമാകുമ്പോൾ തന്നെ 10,000 പ്രവാസികളാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ എത്രയാണ് വരിക? 60,000, 70,000. അതൊന്നുമല്ലല്ലോ, 200,000 പേരെങ്കിൽ വരുന്നുള്ളേ ആൾക്കാർ പറയുന്നത്. ആദ്യഘട്ടത്തിൽ 500,000 ആയി മാറിയിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പം കൂടാതെ തന്നെ ഒരു വിരോധാഭാസം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അന്യസംസ്ഥാനത്ത് റെഡ് സ്പോട്ടിൽ നിന്നും വന്ന ആളുകൾക്ക് ഹോം ക്വാറന്റൈൻ, പ്രവാസികൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ. രണ്ടും റിസ്ക് ഒന്നു തന്നെയല്ലേ? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ക്വാറന്റൈൻ ലംഘനത്തിന്, അതായത് ക്വാറന്റൈൻ ലംഘിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല അത് അസുഖം മറ്റൊരാൾക്ക് പകർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപ അങ്ങ് പിഴ അടിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആളുകൾ എത്ര വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള രീതി വരും. അതൊരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ, അല്ലാതെ ഇങ്ങനെ അനന്തമായിട്ട് ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് വന്ന് വരുന്നതിനോട് ഒരു യോജിപ്പും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഗൾഫിലൊക്കെ അവിടെ നിൽക്കുന്നോട്ട് മരണപ്പെടുകയാണ്. എത്ര ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞ് 200 അടുത്തുകൊണ്ടിരിക്കുന്നത് ഗൾഫിലൊക്കെ മരണപ്പെടുന്ന മലയാളികളുടെ എണ്ണം. ഇത് ഇനിയും അങ്ങനെ തുടർന്നു പോകാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അപ്പം വരുന്ന മാക്സിമം ആളുകളെ ഒരു മാസത്തിനുള്ളോ ഒന്നര മാസത്തിനുള്ളോ ഫുൾ ആൾക്കാർ വന്ന് വരിക, വന്നതിന് ശേഷം കംപ്ലീറ്റ് അതിർത്തി ബോർഡർ സീൽ ചെയ്യുക. ഈ ഒരു ആശയമാണ് എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ളത്. രണ്ടാമത്തെ ആശയം എന്ന് വെച്ചാൽ ടെസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ടെസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിയാണ്, പല ആളുകളും ഇന്നലെ തന്നെ, അതായത് May 29 തന്നെ പല ആളുകളും ടെസ്റ്റ് റേറ്റ് കൂട്ടണമെന്ന് പറഞ്ഞു. പൊതുവിൽ എല്ലാവരും, ഗവൺമെൻറ് പോലും പൊതുവിൽ ടെസ്റ്റ് റേറ്റ് കൂട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് ചില കണക്കുകൾ പറയുകയുണ്ടായത്, അതായത് കേസ് ഫെറ്റാലിറ്റി റേറ്റ് CFR, TPR അതായത് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ്, ഇതിൽ CFR കൂടു, കേസ് ഫെറ്റാലിറ്റി റേറ്റ് കൂടുകയാണെങ്കിൽ മാത്രമേ ടെസ്റ്റ് കൂട്ടേണ്ട ആവശ്യമുള്ളൂ എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയുകയുണ്ടായി. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങൾ ആ May 7 എന്ന തീയതി, ആ വാട്ടർഷെഡ് ഡേ നിങ്ങൾ കണക്കിലാക്കിയില്ല. കാരണം എല്ലാ കണക്കുകളും ക്യുമുലേറ്റീവ് കണക്കുകളാണ്. കാരണം വെച്ചാൽ തുടക്കം തൊട്ടിട്ട് അവസാനം വരെയുള്ള ദിവസം, എന്നുവെച്ചാൽ ആദ്യത്തെ ടെസ്റ്റ് ചെയ്ത് തൊട്ടിട്ട് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ഇന്നലെ വരെയുള്ള കണക്ക്, അതല്ല നിങ്ങൾ കൂട്ടേണ്ടത്. May 7 ശേഷമുള്ള കണക്കുകൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കേസ് ഫെറ്റാലിറ്റി റേറ്റ് കൂടിയിട്ടുണ്ട്, ടെസ്റ്റ് പോസിറ്റീവ് ആകുന്ന റേറ്റ് കൂടിയിട്ടുണ്ട്. കാരണം ടെസ്റ്റുകളുടെ എണ്ണം ഏകദേശം ഒരുപോലെ തന്നെയാണ്. പക്ഷേ അന്ന് ടെസ്റ്റ് ആകുന്നത് 20 ഡെയിലി 10-12 ആണെങ്കിൽ ഇന്ന് 50 മുകളിലാണ്. അപ്പം നിർബന്ധമായും ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള റേറ്റ് കൂടുന്നുണ്ട്, കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നുണ്ട്, കേസ് ഫെറ്റാലിറ്റി കൂടുന്നുണ്ട്. കേസ് ഫെറ്റാലിറ്റി ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കുറച്ച് കുറവ് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ടെസ്റ്റ് റേറ്റ് കുറക്കാൻ വേണ്ടി, അതായത് വൻതോതിൽ കൂട്ടാതിരിക്കാൻ ഇതൊരു കാരണമല്ല ആ വാട്ടർഷെഡ് ഡേ, അതായത് May 7 എന്നുള്ള ദിവസം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇങ്ങനെ മാത്രമല്ല, ഞാനിപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനം, ഒരു വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ പറയുകയാണ്, 10,000 ടെസ്റ്റ് ഒരു ദിവസം കേരളത്തിൽ ചെയ്തേ പറ്റൂ. കാരണം May 7 മുമ്പാണ് നിങ്ങൾ 10,000 ടെസ്റ്റ് ചെയ്യണമെന്നോ അല്ലെ 5,000 ടെസ്റ്റ് ചെയ്യണമെന്നോ പറഞ്ഞിരുന്നെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞേനെ അത് അനാവശ്യമാണ്, റിസോഴ്സിൻ്റെ വേസ്റ്റേജ് ആണ് എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ May 7 ശേഷം സ്ഥിതി മാറുകയാണ്. എന്താ മാറാൻ കാരണം? May 7 ശേഷം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ പറയുകയുണ്ടായി, 70,000 ആളുകൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനത്തെ റെഡ് സോണുകളിൽ നിന്നും മാത്രം കേരളത്തിലേക്ക് എത്തി. അവരുടെ അറ്റൻഡ് ചെയ്യുന്ന ഒരു അറ്റൻഡർ, അതായത് 70,000 × 2, 140,000 പേർ അറ്റ് റിസ്ക് ആണ്. ഈ അറ്റ് റിസ്ക് ആയ ആളുകളെ മുഴുവനായും ടെസ്റ്റ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അവർ സാമൂഹ്യ അത് സാമൂഹ്യ വ്യാപനത്തിലേക്ക് നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഗവൺമെൻറ് പേടിക്കുന്നു, പല ആളുകളും പറയുന്നത് ഗവൺമെൻറ് പേടിക്കുന്നുണ്ട് ഈ പോസിറ്റീവായ ആൾക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇമേജ് പോവോ എന്നൊക്കെ പലരും പേടിക്കുന്നു. പക്ഷെ അതൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ഒരു പേടിയും ഗവൺമെൻറ്റിനാക്കേണ്ട ആവില്ല. കാരണം കേരളത്തിലെ ജനത കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനതയാണ്. അവർ മനസ്സിലായി കഴിഞ്ഞു ഇത് കേരളത്തിലുണ്ടായ കേസുകളല്ല, അത് പുറത്തുള്ള കേസുകളാണ്. ഈ ആരെയും വരാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അവർ അവിടെ കിടന്ന് പോസിറ്റീവ് ആകുമായിരുന്നു, അത് ഇവിടെ വരുന്ന പോസിറ്റീവ് ആകുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ആകെ മൊത്തം കൺട്രീൻ്റെ മൊത്തം നമ്പർ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ഈ 140,000 ആളുകളെയും മുഴുവനായും ടെസ്റ്റ് ചെയ്തേ പറ്റൂ. 16,000 പ്രവാസികൾ, അവരുടെ അറ്റൻഡൻറ്റ് 32,000, 16, 140 കൂട്ടിയിട്ട് ഒരു 170,000, എത്രയും ആൾക്കാർ വന്നു അവരെ മുഴുവനും ടെസ്റ്റ് ചെയ്യണം. അവരെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ സാമൂഹ്യ വ്യാപനം ഉറപ്പായും വരും. കാരണം കണ്ണൂരിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലായി 45th day, 45th ദിവസവും 30th ദിവസവും അപ്ടു 45th day വരെ പോസിറ്റീവായ കേസുകളുണ്ട് വന്നതിന് ശേഷം. അപ്പോൾ ഇവരെ 14 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 28 ദിവസം കഴിഞ്ഞ് പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സാമൂഹ്യ വ്യാപനം. മാത്രമല്ല 50 കേസുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഫുൾ പോലീസ് അടിയോടടിയായിരുന്നു. എത്ര ശക്തമായ ജാഗ്രതയിൽ മുമ്പോട്ട് പോയോ അതിൻ്റെ 10-1 ജാഗ്രത പോലും 500 കേസായപ്പോൾ, 500 ആക്റ്റീവ് കേസുള്ളപ്പോൾ നമ്മൾ നടത്തുന്നില്ല എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, സാമൂഹ്യ വ്യാപനം ഒഴിവാക്കണമെങ്കിൽ ഈ 150,000 കേസുകളെ നോക്കിയേ പറ്റൂ ഇന്നത്തെ അവസ്ഥ. അത് ഒരു 15 ദിവസം കൂടി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം 10,000 ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ഈ 10,000 ടെസ്റ്റ് തന്നെ മനസ്സിലാക്കുക, എല്ലാ പോസിറ്റീവായ രോഗികൾക്കും ഡെയിലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ വിമുക്തരായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 10,000 തന്നെ 1,000 ആ വഴിക്ക് പോയോ, അപ്പോൾ 14,000 പുതിയ കേസുകൾക്ക് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഓഗ്മെൻറ്റഡ് വരുന്നുണ്ട്, സെൻറ്ററിൽ വരുന്നുണ്ട്, ഒരാവശ്യമില്ലാത്ത ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം കൂടി കഴിഞ്ഞാൽ 10,000-12,000 ടെസ്റ്റെങ്കിലും മാത്രമേ ഈ വന്ന ആളുകളെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടിയേ പറ്റൂ. ഇത് ഞാൻ വീണ്ടും പറയുന്നു, 7 മുമ്പായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷേ 7 ശേഷം, വാട്ടർ ഷെഡ് ഡേ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വളരെയധികം ആവശ്യമുള്ളതാണ്. നമ്മൾ ചെയ്തേ പറ്റൂ. ഇതിൻ്റെ കോസ്റ്റ് ഫാക്ടറിന് എല്ലാ ആളുകൾക്കെല്ലാം ഇത് ഈ കാര്യത്തോടെ എല്ലാവരും ശരിയാണെന്ന് പറയുന്നുണ്ട്. ആളുകൾ ആ കോസ്റ്റ് ഫാക്ടർ മാത്രമാണ്, അതിൻ്റെ ഒരു എക്കണോമിക് ആസ്പെക്ട് മാത്രമാണ് പറയുന്നത്, അതിനെ എതിർക്കാനായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഒരു ടെസ്റ്റിൻ്റെ 3,000 രൂപ ആകുന്നുണ്ട്, ഒരു ദിവസം 3 കോടി. അപ്പോൾ ടെസ്റ്റ് ഡബിൾ ചെയ്യുമ്പോൾ അത് ഡെയിലി 6 കോടി രൂപ നമുക്ക് ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. ശരിയാണ്, ഇതൊരു വലിയ പൈസയാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ക്വാറന്റൈൻ പെയ്ഡ് ആക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ടെസ്റ്റും കുറച്ച് പെയ്ഡ് ടെസ്റ്റായി കൂടി ആക്കി മാറ്റിക്കൂടെ? കാരണം വലിയ തുക ചിലവഴിച്ചാണ് അവർ ഇവിടുന്ന് വന്നിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ 10,000, 20,000, 30,000 ഒക്കെ ചിലവഴിച്ചാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ടെസ്റ്റ് പ്രൈവറ്റായിട്ട് ചെയ്യാൻ 4,000 രൂപയാണെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിന് ഗവൺമെൻറ് മേഖലയിൽ ചെയ്തുകൂടെ? നമ്മുടെ APL കാർഡുള്ള ഒരു രോഗി സർക്കാർ ആശുപത്രിയിൽ പോയാൽ എന്താ ചെയ്യുന്നത്? BPLകാർക്ക് ഫുൾ ഫ്രീ, APLകാർക്ക് എന്താ? സ്വകാര്യ ലാബിൽ നിന്നും ഏകദേശം പകുതി മാത്രം വരുന്ന ഒരു പൈസ അടച്ചിട്ട് നമ്മൾ APLകാർ ഗവൺമെൻറ് ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതേ മാതൃക ഇവിടെയും പിന്തുടരുമെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് വളരെ ഉത്തരവാദിത്വത്തോടെ ആവശ്യപ്പെടുകയാണ്. കാരണം പ്രൈവറ്റുകാർക്ക് അതിൻ്റെ ആ ലാബിൻ്റെ ടെക്നീഷ്യൻ്റെ പൈസ, PPE കിറ്റിൻ്റെ പൈസ, സ്വാബിൻ്റെ പൈസ, കറണ്ടിൻ്റെ പൈസ, വെള്ളത്തിൻ്റെ പൈസ, എല്ലാ ചാർജും കൊടുക്കണം. പക്ഷെ അതൊക്കെ ഗവൺമെൻറ് സെറ്റപ്പിൽ ഫ്രീ ആണ്. സ്വാഭാവികമായിട്ടൊരു പകുതി, അതായത് 1,500-2,000 രൂപക്കെങ്കിലും ഈ ടെസ്റ്റ് ചെയ്യിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ചെയ്യിക്കാൻ പറ്റുവാണെങ്കിൽ ഈ 1,40,000 തന്നെ ഏകദേശം 4% ആളുകൾ സ്വയം ടെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്താണുള്ളത്? ഇപ്പോഴത്തെ സ്ഥിതിയിൽ സിംറ്റംസ് കാണിച്ചാൽ മാത്രമേ ഗവൺമെൻറ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കാം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സിംറ്റംസ് പോസിറ്റീവ് ആണ്, നിങ്ങൾ ആശുപത്രി ആക്കും, ടെസ്റ്റ് ചെയ്യും. സിംറ്റംസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കണം അല്ലേ? അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, സ്വകാര്യ മേഖലയിൽ ഒരു ആ ഒരു കുറച്ച് പെയ്ഡായിട്ട്, കാരണം വരുന്ന എല്ലാ ആൾക്കാരും BPLകാരൊന്നുമല്ല, IPLകാരാണ് ധാരാളം പേര് എത്തിയിട്ടുള്ളത്. വന്ന ആളുകൾ റെഡ് സ്പോട്ട് ഹോട്ട്സ്പോട്ടിലുള്ള ആളുകളാണെന്ന് പേടിയോടുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ മുഴുവൻ ആളുകളും ടെസ്റ്റ് ചെയ്യണം. അതിൽ പ്രൈവറ്റ് സ്വകാര്യ മേഖലയുടെ ഒരു പങ്ക് നമ്മൾ ഏറ്റെടുക്കണം. സ്വകാര്യ മേഖലയിൽ ചെയ്യാവുന്ന ടെസ്റ്റ് അവരെ വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം നൽകിക്കൊണ്ട് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് കണക്കുകൾ, ക്യുമുലേറ്റീവ് കണക്കുകൾ, ഇപ്പോൾ സ്റ്റാറ്റിക്സിൽ വേർഡ് പറയുന്നത് ക്യുമുലേറ്റീവ് കണക്കുകൾ പറഞ്ഞുകൊണ്ട്, ഡെയിലി സ്റ്റാറ്റിക്സിനെ മറക്കരുത്, ക്യുമുലേറ്റീവ് കണക്കുകൾ ഉണ്ട് പറയാൻ തന്നെ 7 ആ വാട്ടർ ഷെഡ് ഡേ ആളുകൾ പുറത്തുനിന്ന് വരാൻ തുടങ്ങിയതിന് ശേഷമുള്ള കണക്കുകൾ നിങ്ങൾ പിന്നെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിശ്വാസ്യത ഉണ്ടാവും. അതങ്ങനെ ചെയ്യാം, നമുക്ക് ഒത്തൊരുമയുടെ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗവൺമെൻറ് കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഉള്ളത്. ഇടയ്ക്കിടെ ആരോഗ്യമന്ത്രി കുറച്ചും കൂടെ TVയിലൊക്കെ വന്നിരുന്നെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ മൊത്തം ഒരു ആത്മവിശ്വാസം കൂടിയേനെ എന്നൊരു പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ഞാൻ ഇതിലൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അത് ശരിയാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്ന 2-3 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, പെയ്ഡ് ക്വാറൻറ്റൈനിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തത്, ടെസ്റ്റിൻ്റെ എണ്ണം കൂട്ടുക, 7 എന്ന വാട്ടർ ഷെഡ് ലൈൻ മനസ്സിലായിക്കൊണ്ട്. 3, സ്വകാര്യ മേഖലയിലുള്ള ടെസ്റ്റിൻ്റെ റേറ്റിൻ്റെ ഒരു പകുതിക്കെങ്കിലും ഗവൺമെൻറ് മേഖലയിൽ പെയ്ഡ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ ടെസ്റ്റ് ചെയ്യുക. പെർ ഡേ മിനിമം 10,000, അതിൽ കുറക്കാൻ നമുക്ക് പറ്റില്ല. അത് കൂട്ടിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മിനിമം 10,000 എന്നുള്ള ആ രീതിയിൽ ഉറപ്പായിട്ട് പോകണം. അതില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം. ഇത് മാത്രമല്ല, ഇത് നിങ്ങൾ ഗവൺമെൻറ് മേഖലയിൽ ഗവൺമെൻറ് ഡോക്ടർമാരോട് ആരെങ്കിലും നിങ്ങൾക്ക് ആ പോളിസി ഡിസിഷൻ എടുക്കുന്ന കൂടുതൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ ഐഡിയാസ് ഷെയർ ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു.